വലിയ പിടിമുഴക്കി അവരെ പ്രവചിപ്പിച്ചു. അവർ ഇസ്രായേലിലൂടെ തോറ്റു. ഇസ്രായേലിനും ഇസ്മായിലിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്ക്കാരിന്റെ താഴ്വരവരെ അവരെ സമ്മതിച്ചു. പിന്നെ ശൗമയിൽ ഒരു കല്ലെടുത്ത് മിസ്പായിക്കും സിംഹനും മധ്യയിലാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞതിന് യമനേശ്വരന്ന് വീണിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമുവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവരുടെ അതിർത്തി നാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും പിടിച്ചു. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമുവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവരാണ്ടുതോറും ബേഥേലിലും ഗിൽഗാദിലും മിസ്പായിലും ചുറ്റി സഞ്ചരിച്ചു. അവിടെ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തപ്പോൾ ശമുവേലിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അവരെ വീട് അവിടെ വെച്ച് അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. ശമുവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന് ന്യായാധിപന്മാരാക്കി. അവന്റെ ആദ്യജാതനായ യോവേൽ എന്നും രണ്ടാമത്തവന് അബിയാവ് എന്നും ചേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി. കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ആകയാൽ ഇസ്രായേലിന്റെ പുത്രന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി രാവിലെ ശമുവേലിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികളെ പോലെ അതുകൊണ്ടതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമേ എന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമുവേലിന് അനിഷ്ടമായി. ശമുവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമുവേലിനോട് അരുളിച്ചത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാനവരെ ഭരിക്കത്തക്ക വണ്ണം ഭരിക്കാതെ വണ്ണം എന്നാകുന്നു എന്നെയാകുന്നു തിരിച്ചിരിക്കുന്നത്. ഞാനവരെ ഇസ്രായേലിനെ പുറപ്പെടുവിക്കുന്ന ആൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചു. അന്യ ദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോടും ചെയ്യുന്നു. അവയാൽ അവരുടെ അപേക്ഷ കേൾക്കായെങ്കിലും അവരോട് ധനമായി സാക്ഷീകരിച്ച് അവരെ വാഴ്വാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ച് ജനത്തോട് ശമുവേൽ യഹോവയുടെ വചനങ്ങളെല്ലാം അറിയിച്ചു പറഞ്ഞു. എന്തെന്നാൽ, നിങ്ങളെ വാഴുവാനായിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കുന്നു. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരക്കേവരുമാക്കും. അവന്റെ ജനങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവനവരെ 150,000 തന്റെ നിലം കൃഷി ചെയ്യുവാനും തന്റെ പട കൊയ്യുവാനും തന്റെ പടക്കോപ്പും നെൽക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിക്കുന്നു. അവൾ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരുത്തികളും ഉപ്പുകാരുത്തികളും അപ്പക്കാരുത്തികളുമായിട്ടെടുക്കും. അവർ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും എടുക്കും തന്റെ പുത്രന്മാർക്ക് കൊടുക്കും. അവർ നിങ്ങളുടെ വിളവുകളും മുന്തിരിത്തോട്ടങ്ങളും ദശാംശമെടുത്ത് തന്റെ സ്വന്തന്മാർക്കും കൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമളി വാക്കുകളെയും നിങ്ങളുടെ കഴുകുകളെയും പിടിച്ച് തന്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകൾ പത്തിലൊന്നെടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. എന്നാൽ യഹോവയില്ല. എന്നാൽ ശമുവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല ഞങ്ങൾക്കൊരു രാജാവ് വേണം. മറ്റുള്ള രാജ്യങ്ങളെയും പോലെ ഞങ്ങൾക്കും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്ന് അവർ പറഞ്ഞു. ജനമെല്ലാവർക്കും കേട്ട യഹോവയോട് അറിയിച്ചു. യഹോവ ശമുവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്കൊരു രാജാവിനെ വായിച്ചു കൊടുക്ക എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിനോട് തന്റെ പട്ടണത്തേക്ക് പോയിക്കൊള്ളുകയും എന്ന് പറഞ്ഞു. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ എന്ന പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അവൻ ബെന്യാമിന്യനായ അഫീഹിന്റെ മകനായ ബെഖോറാത്തിന്റെ മകനായ തോടോവിന്റെ മകനായ അബിയേലിന്റെ മകൻ ആയിരുന്നു. അവൻ ശൗൽ എന്ന പേരോടെ യവനവും കോവളത്തുമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവനെല്ലാവരെക്കാളിലും തോൾ മുതൽ ഒക്കമേറിയവനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീശിന്റെ കഴുതകൾ കാണാതെ പോയിരിക്കുന്നു. കീശ തന്റെ മകനായ ശൗലിനോട്, നീ ഒരു പ്രത്യേകം കൂട്ടി കൊണ്ടിരുന്ന കഴുതകളെ പറഞ്ഞു. അവൻ എപ്പോഴും മല നാട്ടിലും പാരീഷ ദേശത്തു കൂടി സഞ്ചരിച്ചു. അവയെ കണ്ടില്ല. അവൻ കാരീം ദേശത്തു കൂടി സഞ്ചരിച്ചു. അവിടെയും ഇല്ലായിരുന്നു. അവൻ ബിന്യാമിൻ ദേശത്തു കൂടി സഞ്ചരിച്ചു, എങ്കിലും കണ്ടു കിട്ടിയില്ല. ദേശത്തെത്തിയപ്പോൾ കൂടെയുള്ള വൃത്തിയന്മാരോട് വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പം കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിശ്രാന്തിക്കും എന്ന് പറഞ്ഞു. അതിനെ അവൻ ഈ പട്ടണത്തിൽ ഒരു ദേവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാമെന്ന് പറയാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ തന്റെ പുരുഷനോട് നാം പോകുന്നുവെങ്കിൽ ആ പുരുഷൻ എന്താണെന്ന് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ഭണ്ഡാരത്തിലെ അപ്പം തീർന്നു പോയല്ലോ, ദേവപുരുഷനെ കൊണ്ട് ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. വൃത്തൻ ചന്ദ്രനോട് എന്റെ കയ്യിൽ കാൽശേക്കൻ വെള്ളിയുണ്ട്, അത് ഞാൻ ദേവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്നും പഴം പറഞ്ഞു. ഇസ്രായേലിൽ ദൈവത്തോട് ചോദിക്കാൻ പോകുമ്പോൾ വരികയും നാം ദർശകൻ തേടുക്കൽ പോക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു. ശൗൽ പുരുഷനോട് നല്ലത്, വരിക, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്ക് കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരികളെ കണ്ടവരോട് ദർശകനും കൂടി ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരോട് അതാ നിങ്ങളുടെ മുമ്പിൽ ജനത്തെ ചെല്ലുകയും ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ പദവി ആകുന്നതുകൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകുന്ന മുമ്പേ നിങ്ങൾ അവനെ കാണണം. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുമ്പോളും ജനം ഭക്ഷിക്കുകയില്ല. അതിനുശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കുകയുള്ളൂ. വേഗം ചെല്ലുവേൻ, ഇപ്പോൾ അവനെ കാണാം എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ചമുവേൽ പൂജാഗിരിക്ക് പോകുവാനുമായി അവരുടെ നേരെ വന്നു. എന്നാൽ ചൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ ചമുവേലിന് വെളിപ്പെടുത്തി, നാളെ ഇന്ന് നേരത്തെ ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കലയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എന്റെ ജനത്തെ ഫിലിസ്തീനരിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുത്തിലെത്തിയിരിക്കുകയുള്ളത് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ശമുവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവനോട് ഞാൻ നിന്നോട് അരുളി ചെയ്ത ആളിതാ, ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിക്കുവാനുള്ളവൻ എന്ന് കൽപ്പിച്ചു. അന്നേരം ശൽപ്പണി ബാധിക്കൽ ശമുവേലിന്റെ അടുക്കൽ എത്തി ദർശകന്റെ വീട് എവിടെയെന്ന് ചോദിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ശമുവേൽ ശൗലിനോട് ദർശകൻ ഞാൻ തന്നെ, എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുന്നു, ഞങ്ങളിത് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണം, നാളെ ഞാൻ നിന്നെ യാത്രയാക്കാം, എന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും പറഞ്ഞു തരാം. മൂന്ന് ദിവസം മുമ്പേ കാണാതമായ കഴിവുകളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ, എന്റെ മേലും നിന്റെ സർവ്വധർമ്മത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവരും എന്റെ കുടുംബവും ബെന്യാമിൻ ഗോത്രത്തിന്റെ സകല കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയതുമായിരിക്കും നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ശമുവേൽ ശൗലിനെ അവന്റെ കുട്ടിമാരെ കുട്ടിവിരുന്നശാലയിൽ കൊണ്ടിരുന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർ പ്രധാന സ്ഥാനം കൊടുത്തു, സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേരുണ്ടായിരുന്നു. ശമുവേൽ ഉപ്പുകാരനോട് എന്റെ പക്കൽ വെച്ചുകൊണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കൈക്കുറയും അതിന്മേലുള്ളതും കൊണ്ടുവന്ന ചെറിയ മുമ്പിൽ വെച്ചു. നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നില്ല, നിന്നു കൊൽക, ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമുവേൽ പറഞ്ഞു. അങ്ങനെ ശൗലിന് കൂടി ഭക്ഷണം കഴിച്ചു. അവൻ പട്ടണത്തിലേക്ക് ഇറങ്ങിയ ശേഷം അവൻ അധികാലത്ത് അണയത്തിങ്ങനെ എഴുന്നേറ്റ് ശമുവേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു. എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്രയാക്കാം എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവർ രണ്ടുപേരും അവനും ശമുവേലും തന്നെ വഴിയിലേക്ക് പുറപ്പെട്ട് പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമുവേൽ ശവനങ്ങളുടെ ഭക്തന്മാർ മുമ്പേ കടന്നു പോകുവാൻ പറഞ്ഞ
അവർ കടന്നുപോയി. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുമാത്രമെടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച്
അവനെ ചുംബിച്ചു പറഞ്ഞത് യഹോവാദന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരികിലെ തെൽഹസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികെ വെച്ച് രണ്ടാളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയും. അവിടെ നിന്ന് നീ പുമ്പോട്ട് ചെന്ന് താബൂറിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ മൂന്നാട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ മൂന്നപ്പവും വേറൊരുത്തൻ ഒരു തീരും ബന്ധുകൊണ്ട് ഇങ്ങനെ മൂന്ന് പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതിനായി നിനക്കെതിർപെടും. അവർ നിന്നോട് കുത്തലം ചോദിക്കും, നിനക്ക് രണ്ടപ്പവും തരും, നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളണം. അതിനുശേഷം പത്താളം ഉള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുമ്പിൽ വീണ തപ്പ് കുഴൽ കിണരം എന്നിവയോടുകൂടി പൂജാഗിരിയിൽ ഇറങ്ങിവരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നു, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെയായി തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് പ്രവചിക്കുമ്പോൾ ഇത്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ നീ എനിക്ക് മുമ്പേ ചെയ്യുക, അതിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാനയാഗങ്ങളും കഴിക്കാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതൊക്കെ എന്തെന്ന് പറഞ്ഞ് തരുവോളും. 7 ദിവസം കൂടെ കാത്തിരിക്കണം. ഇങ്ങനെ അവർ ശമുവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അടയാളങ്ങളെല്ലാം തന്നെ സംഭവിച്ചു. അവർ അവിടെ ഗിരിയിലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണമില്ല അവരെതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്ന കണ്ടപ്പോൾ കീശിന്റെ മകന് എന്ത് സംഭവിച്ചു, ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ തമ്മിൽ പറഞ്ഞു. അതിന് അവിടുത്തുകാരിൽ ഒരുത്തൻ ആരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലുമുണ്ടോ പ്രവാചകണത്തിലുള്ളത് എന്നുള്ളത് പഴച്ചല്ലായി തീർന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗബയിലെത്തി. ശൗലിന്റെ ഇളയപ്പൻ അവനോട് അവന്റെ ഭൃത്യന്മാരോടും നിങ്ങൾ എവിടെ പോയിരിക്കുന്നു എന്ന് ചോദിച്ചു. കഴുതകളെ തിരയുവാൻ പോയിരുന്നു, അവയെ കാണാകിയാൽ ഞങ്ങൾ ശമുവേലിന്റെ അടുക്കൽ പോയി എന്ന് അവർ പറഞ്ഞു. ശമുവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണമെന്ന് ശൗലിന്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശമുവേൽ രാജ്യത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവരെ അറിയിച്ചില്ല, അവനോട് അറിയിച്ചില്ല. അനന്തരം ശമുവേൽ ജനത്തെ മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രയീമിലുള്ള കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ എന്ന് ചോദിച്ച് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ ഗോത്രം ഗോത്രമായും സഹസ്ര സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽക്കുകയും അങ്ങനെ ശൗമേൽ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം അടുത്തു വരുമാറാക്കി. ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു വരുമാറാക്കി. മാത്രി കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീശിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുമായി സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനത്തിൽ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശൗമൽ ജനസർവജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ, സർവജനത്തിലും അവനെ പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. അതിനുശേഷം ശമുവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമുവേൽ ജനത്തെ എല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിലെയാൽ തന്റെ വീട്ടിലേക്ക് പോയി.
ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾക്കൂട്ടം അവനോട് കൂടെ പോയി. എന്നാൽ ചില നീതന്മാർ അല്ലെ ഇങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ചെയ്തു. അവനെ കാഴ്ച കൊടുത്തു വരാതിരുന്നു. അവനോ അത് ധന്യമാക്കിയില്ല.
അനന്തരം അമ്മുഞ്ഞനായ നാഹാശ് പുറപ്പെട്ടു വന്ന് ഗിലയാദിലെ യാബേശിന് നേരെ പാളയമിറങ്ങി. യാബേശ് നിവാസികളൊക്കെയും നാഹാശിനോട്, ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അമ്മുഞ്ഞനായ നാഹാശ് അവരോട്, നിങ്ങളുടെ വലം കണക്കൊക്കെയും ചുഴന്നെടുക്കുകയും എല്ലാ മിശ്രമന്മേരും ഈ നിന്ന വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. യാബേശിലെ മൂത്തന്മാരവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലാവരും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടതരേണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ ഇടത്തിൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ദൂതന്മാർ ചൗലിന്റെ ഇവയിൽ ചെന്നാവർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ ഷൗൽ കന്നുകാലികളെയും കൊണ്ട് അയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്തെന്ന് ഷൗൽ ചോദിച്ചു. അവർ യാബേശരുടെ വർത്തമാനം അവനെ അറിയിച്ച് ഷൗലിന്റെ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തി ഉടമും അവന്റെ ഗോമേത്വവും ജ്വലിച്ചു. അവർ വളരെ കാവ്യമായി കണ്ടിച്ച് ദൂതന്മാരുടെയും ഇസ്രായേൽ ദേശത്തെല്ലാവരും കൊടുത്തയച്ചു. ആരെങ്കിലും ഷൗലിന്റെയും ശമുവിന്റെ പിന്നാലെ പുറപ്പെട്ടുകയിൽ വരാതിരുന്നാൽ അവന്റെ കാലുകൾ എങ്ങനെ ചെയ്യും എന്ന് പറയിച്ചു. അപ്പോൾ യഹോയുടെ വീതി ജനത്തിന്മേൽ വീണു. അവർ ഏകമനസ്സോടെ പുറപ്പെട്ടു. അവർ ദേശത്തിൽ വെച്ച് അവരെ എണ്ണി. ഇസ്രായേലിയർ 300,000 യഹൂദിയർ 30,000 നിങ്ങൾ വിളിയാതില്ലേ? യാബേശരോട്, നാളെ വെയിൽ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറയുന്നു പറഞ്ഞു. ദൂതന്മാർ ചെന്ന് യാബേശരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശർ, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുകയും എന്ന് പറഞ്ഞു അയച്ചു. പിറ്റേന്നാൾ ഷൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽ നോക്കും വരെ അമ്മയുടെ സംഭവിച്ചു. ശേഷിച്ചവരെ ഒരു 5 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ഷൗലിനോട്, ഷൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആർ അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊല്ലണം എന്ന് പറഞ്ഞു. അതിന് ഷൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിനെ രക്ഷ വരുത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഷമുവേൽ ജനത്തോട്, നാം വിവാദി ചെന്ന് അവിടെ വെച്ച് രാജ്യത്വം പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം വിവാദിച്ചെന്നു. അവർ ഷൗലിനെ ഗിലാദിലെ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാന യാഗങ്ങൾ കഴിച്ചു. ഷൗലും ഇസ്രായേലിലൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. അനന്തരം ഷൗലെല്ലാം ഇസ്രായേലിനോടും പറഞ്ഞാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്ക് ഒരു രാജാവിനെയും വായിച്ചതെന്നും ഇപ്പോൾ ഇതാ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാൻ ഓവർധനം നിറച്ചവനുമായി എന്റെ മക്കൾ നിങ്ങളോടുകൂടെയുണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ലവനെയും പേടിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണുകുരുടാക്കിയിട്ടുണ്ടോ? യഹോയുടെയും അവന്റെ ഭവിഷ്യത്തിന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷീകരിപ്പീൻ. ഞാൻ അത് മടക്കി തരാം. അതിനെ അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തന്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എന്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി. അവന്റെ അപേക്ഷിതനും ഇന്ന് സാക്ഷി പറഞ്ഞു. അപ്പോൾ ശമുവേൽ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രയിൽ ദേശത്തു നിന്നും കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെയാ. ആകയാൽ ഇപ്പോൾ വരുന്നത് യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോയുടെ മുമ്പാകെ നിങ്ങളോട് വിവരിക്കും. യാക്കോബ് മിശ്രയിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോയോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയെയും അഹരോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെയും ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു ഈ സ്ഥലത്തേക്ക് പാർക്കുമാറാക്കി. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞു. മറന്നുപോയപ്പോൾ അവൻ അവരെ ഹാസോരിലെ ഷർ സേനാപതിയായ സീസരയുടെ കയ്യിലും ഫിലിസ്തീനയുടെ കയ്യിലും മോവാബ് രാജാവിന്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവരോട് യുദ്ധം ചെയ്ത് അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു, ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെയും അസ്വരാത് പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങളെ സത്യത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. എന്നാറേ യഹോവ യെരുബ്ബാൽ ലേദാൻ ഈസാ ചമുവേൽ എന്നിവരെ അയച്ച് ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങൾ നിർമ്മമായി വസിച്ചു. പിന്നെ അമൂര്യരുടെ രാജാവായ നാഹാശ് നിങ്ങളുടെ നേരെ വരുന്നു നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങളെന്നോട് ഒരു രാജാവിനെ ഞങ്ങൾക്ക് മേൽ വാഴണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്കൊരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പന മറക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവന്റെ വാക്കനുസരിക്കുകയും നിങ്ങളുടെ നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പന മറുത്താൽ യഹോവയുടെ കൈ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വിരോധമാകും. ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവേ, ഇത് കോതമ്പ് കൊയ്ത്ത് കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കുന്നു, അവൻ ഇടിയും മഴയുമായിരിക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കാൻ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അവന് യഹോവയോട് അപേക്ഷിക്കും. യഹോവ അന്ന് ഇടിയും മഴയുമായിട്ട് ജനമെല്ലാം ഭയപ്പെടുകയും യഹോവയെയും ചമുവിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ചമുവിനെ അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ മരിച്ചു പോലെ രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല ഭാഗങ്ങളോടും ഞങ്ങൾക്ക് ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചമ്മൽ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടാതായിരുന്നു. നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു എങ്കിലും യഹോവയെ വിട്ടുമാറാതെ യഹോവയെ വിട്ടുമാറിയ ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തതുമായ വിദ്യാമൂർത്തികളോട് നിന്ന് ചേരരുത്. അവ വിദ്യാവസ്തു തന്നെയല്ലയോ. യഹോവ എന്റെ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങൾക്ക് ജനമായി നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയുടെ ഭാവം ചെയ്യുവാൻ ഇടവരല്ലേ. ഞാൻ നിങ്ങൾക്ക് അതൽ ചെയ്യുമ്പോൾ വഴി ഉപദേശിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടെ പരമാർത്ഥത്തോട് ശ്രമിച്ച മാത്രം ചെയ്യുകയും അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുകയും. എന്നാൽ നിങ്ങൾ ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും. ദൈവസ്തുതിക്ക് യോഗ്യമാകുന്നു. പറയുമോ
ണ്ടോ ചക്രണ്ടോ ഹലോ പ്രാർത്ഥന ആരംഭിക്കാം. ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആശംസിക്കുന്നു. ഏറ്റവും ആദരണീയനായ അഭിനന്ദ തിരുമേനി, വന്ദനായ രാജേഷ് കെ ജോണച്ചൻ, ഈ പ്രാർത്ഥനാ സംഗമത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന വന്ദരായ വൈദികരെ, പരിശീലമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും തന്നെയൊക്കെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വങ്ങളിരിക്കുന്ന ബലവാനായ ജീർണപുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. പ്രിയമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാൻ്റെ ദിനം വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങൾ സ്തുതി. ഇന്ന് ഈ ബുധനാഴ്ചയുടെ ഏറ്റവും അനുഗ്രഹീതമായ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങൾ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന കർത്താവിലേറ്റം വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ബലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനവും ബലങ്കര ഓർത്തഡോക്സ് സഭയിൽ ജനിച്ച് വളർന്ന് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായി അനേകർക്ക് അനേകായിരങ്ങൾക്ക് പ്രാർത്ഥനാ സങ്കേതമായി മാറിയിരിക്കുന്ന പരിശുദ്ധ പെരുമൽ തിരുമേനിയുടെ 121-ാമത് പരമവാർഷികം ആ ഓർമ്മ ദിനം കൊണ്ടാടുന്ന മഹത്തായ ദിനങ്ങളാണ് ഇന്ന് നാളെ. പരുമലയിൽ പ്രകൃതിയുടെ പ്രാതികൂല്യങ്ങളും മറ്റ് അസൗകര്യങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് 10,000 കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തീർത്ഥാടനമായും അല്ലാതെയും പരിശുദ്ധ കബറിങ്കലേക്ക് അനർഗളം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംബന്ധിച്ച് കബറിങ്കൽ നിന്ന് പ്രാർത്ഥിച്ച് ആ ഭൂമികയിൽ പാദമൊന്ന് ഉറപ്പിച്ച് ആ കബറിന്റെ പരിസരത്ത് ഒന്ന് സ്പർശിച്ച് ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥനാ മന്ദിരങ്ങൾ ആരും കേൾക്കാതെ രഹസ്യമായി ദൈവത്തോട് പരിശുദ്ധ മധ്യസ്ഥനിലൂടെ സമർപ്പിച്ച് ആയോജ്യമടഞ്ഞ് മടങ്ങിപ്പോകുന്ന അനേക ആയിരങ്ങളെ കാണാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, സഭയുടെ ഒരു വലിയ നിധിയായി സഭയുടെ പ്രാർത്ഥന സങ്കേതമായി പരിലസിക്കുന്ന പരിശുദ്ധ പെരുമൽ തിരുമേനിയുടെ ഈ ഓർമ്മ ദിനത്തിൽ നമുക്കും ദൂരെ ഇരുന്നായിരുന്നാൽ പോലും ആ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചു ദൈവത്തിന്റെ കരുണ പരിശുദ്ധ മധ്യസ്ഥയിലൂടെ നമ്മിലേക്ക് പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്ക് സൗഖ്യവും നമ്മുടെ ദുഃഖിതർക്ക് ആശ്വാസവും നമ്മുടെ കുടുംബങ്ങളിലെ വിഷമമനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവിയും ലോകത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലും കണ്ണുനീരിലും ക്കുന്ന ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. ഇസ്രായേൽ എന്ന ഒരു രാജ്യം ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അതിനെ എന്തു വില കൊടുത്തും നേരിടുവാനായിട്ട് ഇസ്രായേലിനോടൊപ്പം പല ശക്തികളും അണിചേരുന്നുണ്ട്. എവിടെയായിരുന്നാലും രക്തച്ചൊരിച്ചിലും മനുഷ്യന്റെ യുദ്ധഗതിയിലുള്ള മനുഷ്യന്റെ ജീവനാശവും ആർക്കും അതിനെ അപലപിക്കാതിരിക്കാൻ സാധിക്കില്ല. അതെവിടെയായിരുന്നാലും തീർച്ചയായിട്ടും അതിനെ അപലപിക്കേണ്ടതാണ്. അതിനെ അതോർത്ത് നമ്മൾ ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കട്ടെ. പരുമലയിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായിരിക്കാനും പ്രാർത്ഥിക്കാം. അവിടേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ഭക്ത സഹോദരങ്ങൾക്ക് യാതൊരുവിധമായ ആപത്ത് അനർത്ഥങ്ങളും കൂടാതെ അതിൽ സംബന്ധിപ്പാനും മടങ്ങിപ്പോകുവാനുമുള്ള ദൈവകൃപരിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥനയുടെ ആരംഭമായിട്ട് വിശുദ്ധ ഗതിപുസ്തക വായന ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുവാനായിട്ട് ഉള്ള സമയമാണ്. അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ദയവായിട്ട് പാട്ടുപാടുവാനായിട്ട് ഓർപ്പിക്കുന്നു.
മറിയാമ തോമസ് ആന്റി പാട്ടുപാടും. മറിയാമ തോമസ്.
മറിയാമ്മ തോമസ് ആരാ പാട്ട് പാടിയാട്ടെ പ്ലീസ്.
കേക്കാമോ? ഹലോ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുളാം എന്നുള്ളൊരു വാക്തത്വം പോൽ ദയവായി, എന്നുള്ളൊരു വാക്തത്വം പോൽ ദയവായി. താതനും മാതാവും നീയെനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ വേറാരുമെന്നാതങ്കം നീക്കിടുവാൻ, വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. സ്വന്ത കുമാരനെ ആദരിയാതെന്നേൽ സിന്ധുസമം കനിഞ്ഞ സംപ്രീതിയോർ തന്തികെ ചേർന്നിരുന്നേൻ, സംപ്രീതിയോർ തന്തികെ ചേർന്നിരുന്നേൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ.
തിരുമേനി, കൗമാര പ്രാർത്ഥന നടത്താനുള്ള സമയമാണ്.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്ദനം വരുവാനിക്കുന്നു. ദൈവമേ ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങളോട് കരുണ
ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട്
കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കുതിണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സംസ്കാര ശുശ്രൂഷം കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദുഷ്ടാവേ നിനക്ക് സ്തുതി. പാവികളായ ഇടിയാരോട് കരുണ ചെയ്യുന്ന മനുഷ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ
ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രൂക്ഷം സ്വരൂപത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ അടക്കാരുടെയും ക്ഷമിക്കുമ്പോഴേ പാവങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ, തുന്നിയോട് ഇഷ്ടം നിങ്ങളെ രക്ഷിക്കൊള്ളണമേ,
ാവുന്നു ഞാൻ അറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ ഭർത്താവായ യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നേർത്തവറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ മരണ സമയത്തും ദേവനബ്രാഡും
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹ, എന്റെ ദുരവിഷ്ടം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്റെ സൃഷ്ടാവാകുന്ന മശീഹ, വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ ദുരുമ്പാകി നിന്ന് പ്രാർത്ഥിപ്പാൻ എന്റെ ദൈവത്വത്തിന്റെ ആദ്യന്തമില്ലാത്ത കരുണകളാൽ എന്നെ സഹായിക്കണമേ. എന്റെ സത്യശരണവും ബലമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശു മശീഹ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായ എന്റെ മേൽ തിരുവിഷ്ടമുണ്ടായി എന്റെ ജീവിതകാലമെല്ലാം എന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയവാനുമായ കർത്താവേ, എന്റെ പ്രാർത്ഥനാ വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ എന്നിൽ ഉളവാകുന്ന അന്ത്യവിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ എന്നെ ഒഴിവാക്കണമേ. അന്ത്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതരിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്റെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ എന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിച്ചു തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണമായി നിന്നൽ ഒന്നായിരുപ്പാനും എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും പാപിയുമായ എന്റെ ശരണമായ മശിഹ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്റെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ എന്നോടുകൂടെ ഇരിക്കണമേ. ആമീൻ.
അടുത്തൊരു ഡിവോഷണൽ സോങ് ആണ്.
ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സ്വയമാർപ്പിച്ചോ നീ ആജീവനവും അനന്തരവും ദിവ്യാത്ഭുതകരനേ ദിവ്യ പരനുടെ പരിമള പാചനമേ പരുമല മരുവും തിരുമേനി ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. രാത്രി സമയം മണിയൊന്നായപ്പോൾ പരുമല ദയറായിൽ പരിമളവും പ്രഭയും വീശി എന്തെന്നേ വരുമാരായാൽ എൻ കർത്താവേ എന്നു വിളി ചാബൂൻ മോർഗ്രിഗോറിയോസ് യാത്രയതായി വാനവരോടു കൂടെ ഒമ്പതു വൃന്ദമതായി ദൈവസ്തുതി ചെയ്യും മാലാഖമാരേ പരനായി ജീവിതമർപ്പിച്ച നിരുപമ പരിശുദ്ധന്മാരെ ശരണത്തോടെ ഇഹം വിട്ട ഭക്തരതാം വിശ്വാസികളെ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. താങ്ക് യു.
ഒരിക്കൽ കൂടി ഏവർക്കും പ്രാർത്ഥനാ സംഗമത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇതിന്റെ പ്രയർ കോർഡിനേറ്റർ ഏറ്റവും മഞ്ഞനായ രാജേഷ് കൈലോണച്ചന് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ദൈവവചനത്തിൽ നമ്മളെ നിറയ്ക്കുവാന്റെ കവണ്ണം നിയോഗിതനായിരിക്കുന്നത്, ദൈവത്താർ നിയോഗിതനായിരിക്കുന്നത് പഞ്ഞനായ റിനോ കെ മാത്യു അച്ഛനാണ്. അച്ഛൻ ചെങ്ങന്നൂർ ഭദ്രാസന അംഗമാണ്. അദ്ദേഹം വൈദികനായിട്ട് 2 വർഷത്തിൽ താഴെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ കാര്യമായ പരിചയമില്ല. സാധിക്കൊച്ചമ്മയാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തുവാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഉദ്യമത്തിന് കടക്കുന്നില്ല. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അഭയനിധിമേനയുടെ അനുവാദത്തോടും എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഏറ്റവും വന്ദനായ റിനോ കെ മാത്യു അച്ഛനെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഓക്കെ, താങ്ക് യു അച്ഛ. കേൾക്കാമോ? എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ?
കേൾക്കാം, കേൾക്കാം, നന്നായിട്ട് കേൾക്കാം.
ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, വർഗീസ് അച്ഛൻ, തമ്പാൻ അച്ഛൻ, സാലിക്കൊച്ചമ്മ, ഈ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകുന്നവർ, ദൈവത്തിന്റെ വചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എന്റെ പേര് റിനോ എന്നാണ്. ഞാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. എന്റെ മാതൃ ഇടവക കൂർത്തമല്ല സെന്റ് മേരീസ് ഇടവകയാണ്. ഞാനിപ്പോ സേവനം അനുഷ്ഠിക്കുന്നത് പുല്ലാട് സെന്റ് ജോർജ് ദേവാലയത്തിലാണ്. എനിക്ക് പട്ടം കിട്ടിയിട്ട് 6 മാസമായതേ ഉള്ളൂ. ഞാൻ 2022 പഠിച്ചിറങ്ങിയത്, സെമിനാരിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇറങ്ങിയത്. വളരെയധികം സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും കൂടിയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനത്തെ പകർന്നു തരുവാനായിട്ട് ഈ കൂട്ടായ്മയിൽ ഞാൻ ആയിരിക്കുന്നത്. കാരണം ഇത്രയും ശ്രേഷ്ഠമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ സാധിച്ചത് തന്നെ ദൈവത്തിന്റെ അളവറ്റ കൃപ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അഭിമന്യ ഇവാനിയോസ് തിരുമേനി സെമിനാരിയിൽ എന്റെ ഗുരുനാഥനായിരുന്നു, ഞങ്ങളുടെയൊക്കെ വാർഡനായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പിതാവിനെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത ഒരു ശ്രേഷ്ഠ പിതാവാണ്. മലങ്കരയുടെ പ്രഥമ പരിശുദ്ധനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ സഭ മുഴുവനായിട്ട് ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ പരിമല തിരുമേനി കാലം ചെയ്തിട്ട് ഏതാണ്ട് 100 കാലം കഴിഞ്ഞിട്ടും ഇന്നും ആ ദിവ്യ തേജസ് നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ മറയാതെ ഒളിമങ്ങാതെ ജ്വലിച്ചു നിൽക്കുന്നു. തന്റെ ഇഹലോകവാസകാലത്തിൽ ക്രിസ്തു സ്നേഹത്തിന്റെ വാതായനങ്ങളെ മാനവരാശിക്കായിട്ട് മുഴുവൻ പരിശുദ്ധ പരിമല തിരുമേനി തുറന്നു കൊടുത്തു. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5 അതിന്റെ 16 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിൻ നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന വളരെയധികം ഫലം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം ആ പരിശുദ്ധന്റെ നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത കൂടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ പുഴയൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒക്കെ ഉണ്ടാകും. വിശുദ്ധ കുർബാനയിലെ 4, 5 തുബ്ബേനെടുത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ ഓർത്തുകൊണ്ടാണ്. അതിന്റെ അവസാനം ഇപ്രകാരമാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്: അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ, ബാക്കിയുള്ള തുദ്ധേനെല്ലാം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവിനോട് നാം പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വാചകം കൊണ്ടാണ്. പക്ഷെ ഈ നാലും അഞ്ചും തുദ്ധേന്റെ അവസാനം ഇപ്രകാരമാണ്, അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന്. അവരുടെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുകയാണ്. അവരുടെ മധ്യസ്ഥതയും നമ്മുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് മുന്നമേ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യമാണ്. അതിപ്രകാരമാണ്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായി എന്റെ കുഞ്ഞുങ്ങളെ. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായി എന്റെ കുഞ്ഞുങ്ങളെ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഈ ഗലാത്യ ലേഖനത്തിന്റെ അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ഒരു പശ്ചാത്തലം നാം എന്നെടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പരിശുദ്ധനായ പൗലോസ്ലീഹ നെട്ട് നനച്ചു വളർത്തിയ ഒരു സഭയായിരുന്നു ഗലാത്യ സഭ എന്ന് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ദൈവത്തിന്റെ ജീവനുള്ള മാറ്റമില്ലാത്ത വചനത്തെ ചൊല്ലിക്കൊടുത്ത് ഓതിക്കൊടുത്ത് വളർത്തിയ ഒരു സഭയായിരുന്നു ഗലാത്യ സഭ എന്ന് പറയുന്നത്. പക്ഷേ ആ സഭയിലേക്ക് യഹൂദ മതപണ്ഡിതന്മാരുടെ കടന്നുകയറ്റം ഉണ്ടായി. അതുവഴി ഗലാത്യ സഭയിലെ വിശ്വാസികൾ ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയുവാനായിട്ട് തുടങ്ങി. ഏതാണ്ട് AD 54 കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിന്റെ വചനത്തെ അവർക്കായിട്ട് പകർന്നു കൊടുക്കുന്നത്. പക്ഷെ യഹൂദ മതപണ്ഡിതന്മാരുടെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ, അത് ഗലാത്യ ലേഖനം 1-3 അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദ മതപണ്ഡിതന്മാരുടെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ അവർ ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയുവാനായിട്ട് തുടങ്ങി. അവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് തുടങ്ങി. അവർ നശ്വരതയുടെ പിന്നാലെ പറക്കം പായുവാനായിട്ട് തുടങ്ങി. അനശ്വരനായവനെ മറന്നു കളഞ്ഞിട്ട് ഗലാത്യ സഭയിലെ വിശ്വാസികൾ നശ്വരതയുടെ പിന്നാലെ പറക്കം പായുവാനായിട്ട് തുടങ്ങി. അവർ ലോകത്തിന്റെ രീതിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി. ഇതിൽ മനം നൊന്ത് ഹൃദയവേദനയോടുകൂടി പരിശുദ്ധനായ പൗലോസ്ലീഹ കുറിക്കുന്നതാണ് ഈ വചനം എന്ന് പറയുന്നത്. ക്രിസ്തു ഇനി നിങ്ങളിൽ പിറവിയെടുക്കണമെങ്കിൽ ഒരീറ്റുനോവിന്റെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം. കാരണം ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന ക്രിസ്തുവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ മറന്നു കളഞ്ഞു. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ തിരസ്കരിച്ചു. അതുകൊണ്ട് ഇനി നിങ്ങളിൽ ക്രിസ്തു പിറവിയെടുക്കണമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായ ഒരമ്മ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയായ ഈറ്റുനോവിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയെങ്കിൽ മാത്രമേ ക്രിസ്തു നിങ്ങളിൽ പിറവിയെടുക്കുകയുള്ളൂ എന്ന് എല്ലാത്ത സഭയിലെ വിശ്വാസികളോട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയുവാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതമൊക്കെ എന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിന് എത്രമാത്രം പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ട്? വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉള്ള ഇപ്രകാരമാണ് വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ വചനത്തെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ആരെ തന്നെയാണ് സ്വീകരിക്കുന്നത്? ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. വചനത്തെ കേൾക്കുന്ന ശ്രവിക്കുന്ന ഓരോ വ്യക്തിയും തന്റെ ചങ്കിനകത്തേക്ക് ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് ദൈവത്തെ തന്നെയാണെന്നുള്ള ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. പക്ഷെ ദൈവത്തിന്റെ വചനത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു പൂച്ച കുറുക്കി ചാടിക്കഴിഞ്ഞാൽ നാം എന്തു പറയും? ഇന്നത്തെ യാത്ര അശുഭമായിട്ട് തീർന്നു, അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തുകയില്ല. നേരെ മറിച്ച്, ഒരു ദൈവത്തിന്റെ വചനം എന്താണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരാത്തത്? 91-ാം സങ്കീർത്തനത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കലേക്ക് അടുത്തു വരികയില്ല എന്നാണ് നാം വായിക്കുന്നത്. സക്രിയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വീണ്ടും വായിക്കുന്നുണ്ട്, നിനക്ക് ചുറ്റിന് ഞാൻ തീമതിലായിരിക്കും. സക്രിയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ വീണ്ടും നാം വായിക്കുന്നു, നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ആദ്യമേ നാം വായിച്ചത് ഇപ്രകാരമാണ്, നിനക്ക് ചുറ്റിനും ഞാൻ തീമതിലായിരിക്കും. പിന്നീട് നാം ദർശിച്ചത് സക്രിയപ്രജന രണ്ടാം അധ്യായത്തിന്റെ 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നിന്നെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. പിന്നെ എന്തിനെയാണ് നാം ഭയപ്പെടുന്നത്? കേവലം ഒരു പൂച്ച കുറുക്കി ചാടിക്കഴിഞ്ഞാൽ ആകുലപ്പെടേണ്ടവരാണോ നമ്മൾ? ഭയപ്പെടേണ്ടവരാണോ നമ്മൾ? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. ഗലാത്യ സഭയിലെ മക്കൾക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവർ ദൈവത്തിന്റെ വചനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ വന്നു, ദൈവത്തിന്റെ വചനത്തെ മറന്നു കളഞ്ഞു, ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സാധിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തറഞ്ഞു കിടക്കുന്നത് ലോകത്തിന്റെ ബോധ്യങ്ങളും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളും ലോകത്തിന്റെ പഠിപ്പിക്കലുകളുമാണ്. സംവിധക്കാരന്റെ ഉപമയിൽ വഴിയിൽ വീണ വിത്തിന്റെ ഉപമ നമ്മൾ ദർശിക്കുന്നുണ്ട്. ആ വിത്ത് ഫലം നൽകില്ല. കാരണം എന്താണ്? പല ആളുകൾ നടന്ന് പറഞ്ഞൊരിടമാണ് വഴി എന്ന് പറയുന്നത്. അവിടേക്ക് വിത്ത് വീണപ്പോൾ അത് ഫലം നൽകിയില്ല. അതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ബോധ്യങ്ങളിൽ ലോകത്തിന്റെ പഠിപ്പിക്കലുകളും ലോകത്തിന്റെ കാഴ്ചപ്പാടുകളും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന് ഇങ്ങനെ തറഞ്ഞു കിടക്കുകയാണ്. അതിനെ ഒന്ന് അന്വയം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഫലം നൽകുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തിന്റെ കാര്യങ്ങളെ അന്വയം ചെയ്തിട്ടില്ല. ലോകത്തിന്റെ കാര്യമാണ് ഈ പൂച്ച കുറുപ്പ് ചാടുന്ന കാര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആ ദൈവത്തിന്റെ വചനം എന്റെയും നിങ്ങളുടെയും ചങ്കിനകത്ത് തറഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് വരും. പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും നൊമ്പരത്തിന്റെയും കണ്ണുനീരിന്റെ ഒക്കെ അനുഭവത്തിൽ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരും. അതുകൊണ്ട് പ്രിയമുള്ളവര്, ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. വെളിപാട് പുസ്തകം 1 അതിന്റെ 8 വാക്യത്തിൽ, വെളിപാട് പുസ്തകം 1 അതിന്റെ 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇവിടെ ക്രിസ്തു അരുളി ചെയ്യുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുണ്ട്. ഗ്രീക്ക് അക്ഷരമാലാ ക്രമത്തിലെ ആദ്യത്തെയും അവസാനത്തെയും രണ്ട് അക്ഷരങ്ങളാണ് ആൽഫയും ഒമേഗയും. ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലെ എയും ഇസറ്റും പോലെ ഗ്രീക്ക് അക്ഷരമാലാ ക്രമത്തിലെ ആദ്യത്തെയും അവസാനത്തെയും രണ്ട് അക്ഷരങ്ങളാണ് ആൽഫയും ഒമേഗയും. അക്ഷരങ്ങൾ ചേർന്നാണ് വാക്കുണ്ടാകുന്നത്. വാക്കാണ് പിന്നീട് വചനമായിട്ട് അല്ലെങ്കിൽ വാചകമായിട്ട് പരിണമിക്കുന്നത്. ഇവിടെ ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്, ഞാൻ വചനമാണ്. അതുകൊണ്ട് ഈ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. എബ്രായ ലേഖനം 4 അതിന്റെ 12 വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നു. എബ്രായ ലേഖനം 4 അതിന്റെ 12 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആത്മാവിനെ പോലും കുത്തി മുറിവേൽപ്പിക്കുവാൻ തക്ക ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരൊരു കത്തി എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മാത്രം മുറിവേൽപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ആത്മാവിനെ സന്ധി മജ്ജകളെ പോലും കുത്തി മുറിവേൽപ്പിക്കുവാൻ തക്ക ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം എന്ന് പറയുന്നത്. ആ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രാധാന്യം കൊടുക്കണം. സങ്കീർത്തനം 107 സങ്കീർത്തനം അതിന്റെ 20 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവിടുന്ന് തന്റെ വചനമയച്ച് എനിക്ക് സൗഖ്യം നൽകിയെന്ന്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമാണ് ഈ വചനത്തിനുള്ളത്. ഈ വചനത്തെയാണ് ഗലാത്യ സഭയിലെ വിശ്വാസികൾ മറന്നു കളഞ്ഞത്. ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലും ഇത് തന്നെയാണ് മറന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ലീഹ നമ്മോടും ആഹ്വാനം ചെയ്യുന്ന ഇത് തന്നെയാണ്, ക്രിസ്തു ഇനി നിങ്ങളിൽ പിറവിയെടുക്കണമെങ്കിൽ ഒരു ഈറ്റുനോവിന്റെ, ഒരു ആത്മീയ ഈറ്റുനോവിന്റെ അനുഭവത്തിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോകണം. കാരണം നിങ്ങൾക്ക് ലഭിച്ച ക്രിസ്തുവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി നിങ്ങളിൽ ക്രിസ്തു പിറവിയെടുക്കണമെങ്കിൽ ഒരു ആത്മീയ ഈറ്റുനോവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, വിശുദ്ധ മാമോദീസ കൂദാശയിലൂടെ നാമും നിങ്ങൾ നമ്മളെല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ചതാണ്. ക്രിസ്തുവിന്റെ മാമോദീസ വേളയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടാകുന്നുണ്ട്, ഇവൻ അല്ലെങ്കിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ക്രിസ്തുവിന്റെ മാമോദീസ വേളയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടാകുന്നുണ്ട്. ഈ ഒരു അരുളപ്പാട് തന്നെയാണ് നമ്മുടെ അതിശ്രേഷ്ഠമായിരിക്കുന്ന വിശുദ്ധ മാമോദീസ കൂദാശയിലും ഉണ്ടാകുന്നത്. ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്റെ പ്രിയപുത്രിയാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ സഭയുടെ ഓരോ മാമോദീസ കൂദാശ വേളയിലും ഇത് തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടാകുന്നത്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ മാമോദീസ കൂദാശയിലൂടെ നമ്മൾ സ്വീകരിച്ച ക്രിസ്തുവിനെ നമ്മുടെ ഈ ലോകത്തിന്റെ മോഹത്തിന്റെ വീതിയിലൂടെയുള്ള സഞ്ചാരം വഴി ഞാനും നിങ്ങളും അനുദിനം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യ സഭയിലെ മക്കളോടെന്ന പോലെ നമ്മളോടും പറയുകയാണ്, ക്രിസ്തു നമ്മളിൽ പിറകെടുക്കണമെങ്കിൽ ഒരാത്മീയ ഈക്ക് നോവിന്റെ അനുഭവത്തിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോകണം. അതുകൊണ്ട് പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ക്രിസ്തു തന്റെ ഹൃദയത്തിൽ പിറവിയെടുത്ത ഒരു പരിശുദ്ധന്റെ പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. അതുപോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തു പിറവിയെടുക്കണം, ക്രിസ്തു നമ്മളിൽ പിറവിയെടുക്കണം. പ്രിയമുള്ളവരെ, ഒരു മാറ്റത്തിന്റെ അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ ആഴ്ചകളിലും നാം ഇതുപോലെ ദൈവത്തിന്റെ വചനത്തെ ശ്രവിക്കുന്നുണ്ട്, ഏതാണ്ട് അരമണിക്കൂർ സമയത്തോളം നമ്മൾ ശ്രവിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്നിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല സമയത്തും ജോലിക്ക് വരുന്ന കൂലിക്കാരുടെ ഉപമ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ പല സമയത്ത് വന്ന കൂലി ജോലിക്കാർക്കും യജമാനന് ഒരേ കൂലിയാണ് കൊടുക്കുന്നത്. പലപ്പോഴും നാം ഒക്കെ ചിന്തിക്കാറുണ്ട്, ഈ യജമാനൻ എന്താ, സാമ്പത്തിക ശാസ്ത്രം വലിയ വശമില്ലേ, ഗണിതശാസ്ത്രം വലിയ പരിചയമില്ലേ, വലിയ പിടുത്തമില്ലേ, പല സമയത്ത് വന്ന ജോലിക്കാർക്കും എന്തിനാണ് യജമാനൻ ഒരേ കൂലി കൊടുക്കുന്നത്? ഒന്നാം മണിക്കൂറിൽ വന്നവനും 6 മണിക്കൂറിൽ വന്നവനും 12 മണിക്കൂറിൽ വന്നവനും യജമാനൻ ഒരേ ദീനോറയാണ് കൂലിയായിട്ട് കൊടുത്തത്. ഇത് നമ്മോട് സംവദിക്കുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. നീവിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ വെച്ച്, അത് യൗവനമായിക്കൊള്ളട്ടെ, കൗമാരമായിക്കൊള്ളട്ടെ, വാർദ്ധക്യമായിക്കൊള്ളട്ടെ, ശൈശവമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ച് നിന്റെ നോട്ടമെങ്കിലും ഗുരുനാഥനിലേക്കൊന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മെ ഇരുകയും നീട്ടി സ്വീകരിക്കും. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് പരിണാമത്തിന്റെ നോവോടുകൂടി നമ്മുടെ നോട്ടമെങ്കിലും നമ്മുടെ ഗുരുനാഥനിലേക്കൊന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മെ ഇരുകയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഔവമ നമ്മോട് സംവദിക്കുന്നത്. അതുകൊണ്ട് അനുതാപത്തിന്റെ നോവോടുകൂടി എന്നിലൊരു ക്രിസ്തു പിറവി ഉണ്ടാവണമെന്നുള്ള ഒരു വാഞ്ചിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവര്, ക്രിസ്തു പിറവി ഉണ്ടാകണമെങ്കിൽ ഒരു കുഞ്ഞിന്റെ പിറവിക്കായിട്ട് അമ്മ അനുഭവിക്കുന്ന ഒരു ഈറ്റുനോവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. പലപ്പോഴും ഞങ്ങൾ ആൺകുട്ടികൾ അമ്മമാരോട് ചണ്ട കൂടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും അമ്മ കണ്ണു നിറഞ്ഞുകൊണ്ട് കണ്ടവിടറിക്കൊണ്ട് ഒരു വാചകം മാത്രം പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിൽ നിന്നെ ഞാൻ നൊന്ത് പെറ്റതല്ലേ, നിന്നെ ഞാൻ നൊന്ത് പെറ്റതല്ലേ. ഇത് കേൾക്കുമ്പോൾ അറിയാതെ ഞങ്ങളുടെ മിഴികളും ഈറനണിയാറുണ്ട്. കാരണം ഞങ്ങൾക്കും ഉത്തമമായ ബോധ്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈറ്റുനോവിന്റെ ആ വേദനയാണ്. അതുകൊണ്ട് ആ വേദന അനുഭവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മളിൽ പിറവിയെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മളിലും ഒരു ക്രിസ്തു പിറവി ഉണ്ടാകണം. പ്രിയമുള്ളവരെ, അതിന് ചില കടമ്പകളിലൂടെ നാം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ ക്രിസ്തു പിറവിക്കാനുള്ള കടമ്പ എന്ന് പറയുന്നത്, ഇന്നലകളിൽ പ്രിയമായത് ഇന്ന് അപ്രിയമാവണം. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ പ്രിയമായത് ഇന്ന് അപ്രിയമായെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പലതിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ ബന്ധങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം, എന്റെ ധനമായിരിക്കാം, എന്റെ സമ്പത്തായിരിക്കാം, ഇതിനൊക്കെ എന്റെ ഇന്നലകളുടെ ജീവിതത്തിൽ ഞാൻ എന്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനെ എന്റെ ഇന്നിന്റെ ജീവിതത്തിൽ അപ്രിയമാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. എന്റെ ഇന്നലകളുടെ ജീവിതത്തിൽ ഞാൻ എന്തിനെയാണോ ചങ്കോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചത് അതിനെ അപ്രിയമാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. ഈ ഇഷ്ടങ്ങളുടെ തകിടം മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ അടുത്ത കാലത്ത് എന്നോടൊപ്പം കലാലയത്തിൽ പഠിച്ച ഒരു പ്രിയപ്പെട്ട സ്നേഹിത ഫോൺ വിളിക്കുകയുണ്ടായി. ഫോൺ സംഭാഷണത്തിനിടയ്ക്ക് ആ പ്രിയപ്പെട്ട സ്നേഹിത എന്നോട് പറയുകയാണ്, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ആ സ്നേഹിത പേറുന്നുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്, കുഞ്ഞിന്റെ പിറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആ സ്നേഹിതയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. സംഭാഷണത്തിനിടയ്ക്ക് അതിനോട് ചേർത്ത് വെച്ചതിനോട് പറയുകയാണ്, ഇന്നലെ വരെ ആ ഭക്ഷണത്തിന്റെ രുചി എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു, പക്ഷേ ഇന്ന് ആ ഭക്ഷണത്തിന്റെ രുചി എനിക്ക് അരുചിയായിട്ട് മാറിയിരിക്കുന്നു. ഇന്നലെ വരെ ആ ഭക്ഷണത്തിന്റെ ഗന്ധം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു, പക്ഷെ ഇന്ന് ആ ഭക്ഷണത്തിന്റെ ഗന്ധം എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നു. ഇന്നലെ വരെ ആ ഭക്ഷണത്തിന്റെ കാഴ്ച പോലും എനിക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു, പക്ഷെ ഇന്ന് ഇതിന്റെ കാഴ്ച പോലും എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അതെ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന ആ നിമിഷം മുതൽ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് ഒരു തകിടം മറിച്ച് സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ആത്മീയതയിലും ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത്. ഒരു ഇഷ്ടങ്ങളുടെ തകിടം മറിച്ചുകൊണ്ടാവണം. ഇന്നലെ വരെ നമ്മൾ എന്തിനെയാണോ സ്നേഹിച്ചത് അതിനെ അപ്രിയമാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടായുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന ആ നിമിഷം മുതൽ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് ഒരു തകിടം മറിച്ചിൽ സംഭവിക്കുന്നു. ഇന്നലെ വരെ അമ്മയ്ക്ക് പലതും ഇഷ്ടമായിരുന്നു, പക്ഷെ ഇന്ന് അമ്മ അതിനെ തന്റെ കുഞ്ഞിനെ പ്രതി അപ്രിയമാക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു പിറവിക്കായിട്ട് ചില അപ്രിയമാക്കലുകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അപ്പോൾ നമ്മളെല്ലാവരും ശ്ലീബായ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഞായറാഴ്ചകളിലെ വേദഭാഗം വായനകളെന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് പരാമർശിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും നിത്യജീവനെ പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയും ഒക്കെയാണ്. ഇവിടെ നാം അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സംഭവം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പ്രമാണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു അവന് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ഉത്തരമാണ് കൊടുക്കുന്നത്. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക എന്ന് ക്രിസ്തു അവനോട് പറയുകയാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്ക എന്ന്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, എന്റെ കയ്യിൽ പണമോ സമ്പത്തോ ഒന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് അവരനെ സഹായിക്കേണ്ടത്. ഇവിടെ ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാം. നിന്റെ കൈവശം എന്തുണ്ടോ, ഒരുപക്ഷെ നിന്റെ സാന്നിധ്യമായിരിക്കാം, സാമീപ്യമായിരിക്കാം, നിന്റെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു പുഞ്ചിരിയായിരിക്കാം, നിന്റെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പർശമായിരിക്കാം, നിന്റെ നോട്ടമായിരിക്കാം, നിന്റെ കൈവശം എന്തുണ്ടോ അത് അവരന് കൊടുക്കുവാനാണ് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. വേദപുസ്തക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആരും നിരാശയോടുകൂടി സങ്കടത്തോടുകൂടി തിരിച്ചു പോയിട്ടില്ല. പക്ഷേ ഈ പ്രമാണിയായിട്ടുള്ള ചെറുപ്പക്കാരൻ മാത്രം സങ്കടത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. കാരണം എന്താണ്? അവന് പ്രിയം വെച്ച് അവന്റെ ധനത്തിലായിരുന്നു, അവന്റെ സമ്പത്തിലായിരുന്നു. അവനോട് ക്രിസ്തു പറഞ്ഞ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക. അവൻ പ്രമാണങ്ങളും കൽപ്പനകളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. പക്ഷെ അവനോട് ക്രിസ്തു പറഞ്ഞത് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് അവനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ അവൻ അത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താണ്? അവൻ പ്രിയം വെച്ചത് അവന്റെ ധനത്തിലായിരുന്നു, അവന്റെ സമ്പത്തിലായിരുന്നു. അവൻ പ്രിയം വെച്ചതിനെ അപ്രിയമാക്കുവാൻ സാധിക്കാതെ പോയതുകൊണ്ട് അവൻ ഈ ക്രിസ്തു പിറവിയുണ്ട് എടുക്കുന്നില്ല. പഴയ നിയമ നമ്മുടെ ആദിമ സഭയുടെ ചരിത്രമൊക്കെ എന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും സ്വീകരിച്ചവരായിരുന്നു. ക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ഇഷ്ടങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് തങ്ങളുടെ പ്രിയങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് അവർ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും സ്വീകരിച്ചവരായിരുന്നു. പൂർവ്വപിതാവായ അബ്രഹാം പിതാവിന്റെ ജീവിതമൊക്കെ എന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഹോവയാൻ ദൈവം പറയുകയാണ്, ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് നീ പോവുക, നിലാവുള്ള രാത്രിയും കൂടാര വാതുക്കൽ വന്ന് തട്ടി വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ ബലി കഴിക്കുക, അവിടെ ഒന്നും പരിഭവമോ മറുസരമോ ഒന്നും ഉയർത്താതെ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വയം മാറിക്കൊടുക്കുന്നു. തന്റെ ഇഷ്ടമല്ല, തന്റെ ഹിതമല്ല, സ്വർഗത്തിലെ പിതാവിന്റെ ഹിതം നിറവേറണമെന്ന്. ജോസഫ് പിതാവിന്റെ ജീവിതം നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലും നീതിമാനായ ജോസഫ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിനോളം നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി പോലും ഈ വേദപുസ്തക ചരിത്രത്തിലില്ല. കാരണം എന്താണ്? സ്വന്തം മകന് പേരിടുക എന്നുള്ള ഏതൊരു അപ്പന്റെയും അവകാശമാണ്, അതുപോലും നിഷേധിക്കപ്പെട്ട പിതാവ്. പക്ഷേ പരാതിയില്ല, മറുസ്വരമില്ല, ദൈവത്തോട് കലഹിക്കുന്നില്ല. സ്വർഗത്തിലെ പിതാവ് എന്ത് കൽപ്പിച്ചോ അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന യോസേഫ് പിതാവ്. ഇവരെല്ലാം തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം അപ്രിയമാക്കിക്കൊണ്ട് ദൈവഹിതത്തിനായിട്ട് സ്വയം വഴിമാറിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരെല്ലാം ക്രിസ്തു പിറവിയെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു പിറവിയെടുക്കണമെങ്കിൽ ചില അപ്രിയമാക്കലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇഷ്ടങ്ങളുടെ ഒരു തകിടം മറിച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുപക്ഷെ നാം ഇന്നിന്റെ ജീവിതത്തിൽ നാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന നമ്മുടെ ധനത്തിനെ ആയിരിക്കാം, ചില ബന്ധങ്ങളെ ആയിരിക്കാം, ചില വസ്തുക്കളെ ആയിരിക്കാം, അതിനെയെല്ലാം അപ്രിയമാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, ക്രിസ്തുവിന്റെ പ്രിയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ശ്രേഷ്ഠനായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു ഹിതത്തിനായിട്ട് നമ്മക്കും അനുരൂപപ്പെടുവാ. അതുകൊണ്ട് ഞാൻ ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു പിറവിക്കായിട്ട് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഇന്നലകളിൽ പ്രിയമായത് ഇന്നിന്റെ ജീവിതത്തിൽ അപ്രിയമാക്കണം. ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന നിമിഷം മുതൽ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് ഒരു തകിടം മറിച്ചിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ഇഷ്ടങ്ങളുടെ തകിടം മറിച്ചിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. രണ്ടാമതായിട്ട് ക്രിസ്തു പിറവിക്കായിട്ട് നാം ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത്, നാം കടക്കേണ്ട കടമ്പ എന്ന് പറയുന്നത്, ഇത് ക്രിസ്തു ശരീരത്തെ ഭക്ഷിച്ചുള്ള ഒരു പ്രയാണമാണ്. ക്രിസ്തു ശരീരത്തെ ഭക്ഷിച്ചുള്ള പ്രയാണത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. ക്രിസ്തു ശരീരത്തെ ഭക്ഷിച്ചുള്ള പ്രയാണത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. പ്രിയമുള്ളവരെ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന ആ നിമിഷം മുതൽ അമ്മ എന്ത് ഭക്ഷിക്കുന്നോ അത് തന്നെയാണ് കുഞ്ഞിന്റെ ആഹാരം. നീണ്ട 9 മാസക്കാലം, പിന്നീടുള്ള നീണ്ട 9 മാസക്കാലം അമ്മ എന്താഗ്രഹിക്കുന്നുവോ അതുതന്നെയാണ് കുഞ്ഞിന്റെ പിന്നീടുള്ള കാലത്തിലെ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീക ആഹാരം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി എന്നിലും നിന്നിലും ഉണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തു ശരീരത്തിൽ അനേകം നൊമ്പരങ്ങളും സഹനങ്ങളും സഹിച്ച് നമുക്ക് തമ്മിൽ ഒരു സമ്മാനമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവന് കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കുന്നതിന് ശരീരത്തിൽ പങ്കപ്പാടേൽക്കേണ്ടി വന്നിട്ടില്ല. കുരുടനും മുടന്തനും കൂനിക്കും സൗഖ്യം കൊടുക്കേണ്ടതിന് ശരീരത്തിൽ നൊമ്പരങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ക്രിസ്തു ശരീരത്തിൽ അനേകം നൊമ്പരങ്ങളും സഹനങ്ങളും വേദനകളും പങ്കപ്പാടുകളും സഹിച്ച് നമുക്ക് തമ്മിൽ ഒരു സമ്മാനമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ആ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. ആരാലും അറിയപ്പെടാതെ 30 വർഷക്കാലം നസറത്തിലെ എളിയ ഭവനത്തിൽ ക്രിസ്തു കഴിഞ്ഞത് വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. ദാരിദ്ര്യത്തിന്റെ നേർവഴിയിൽ കൂടി ക്രിസ്തു സഞ്ചരിച്ചത് ഈ വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. ഉച്ചവരാലും ഉടയവരാലും തള്ളി പറയപ്പെട്ടത് വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. മഴനീര് പോലെ മിതിനീര് പെയ്യുന്ന ഒരു സായം സന്ധ്യയിൽ എസ്തബന തോട്ടത്തിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചത് വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. തന്നേക്കാൾ ഭാരം 3 ഇരട്ടി ഭാരമുള്ള കുരിശിൽ പേറിക്കൊണ്ട് കാൽവറിയുടെ കഥന വഴികൾ കൂടി ക്രിസ്തു സഞ്ചരിച്ചത് ഈ വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. 3 നാളികളിൽ കുരിശിൽ തറയ്ക്കപ്പെട്ടത് ഈ വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. പെറ്റ തള്ളയുടെയും താൻ സ്നേഹിച്ച സ്ത്രീജനങ്ങളുടെയും മുമ്പിൽ നഗ്നനായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടത് വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. കിഴക്കേ ചക്രവാളത്തിൽ തട്ടി ഏലി ഏലി ലമ്മ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഈ വിശുദ്ധ കുർബാന അപ്പമായി തീരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക്, ദേവാലയത്തിലേക്കുള്ള കടന്നു വരവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. വചന പാരായണത്തിനും വചന ശ്രവണത്തിനും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ നൊമ്പരങ്ങളും ഭാരങ്ങളും എല്ലാം പേറിക്കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരണം. നിന്റെ ആത്മീയ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. കത്തീഡ്രൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മദേഴ്സ് വൂംബ് എന്നാണ് പറയുന്നത്. കത്തീഡ്രൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മദേഴ്സ് വൂംബ്. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഒരു വിസ്തീർണമാണ് ദേവാലയം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്നത് അവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണ്. ആ ഒരു സുരക്ഷിതത്വ ബോധമാണ് ദേവാലയം നിനക്ക് സമ്മാനിക്കുന്നത്. ആ ദേവാലയത്തിലേക്ക് നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം പേടിച്ചുകൊണ്ട് കടന്നു വരണം. ടേക്ക് യുവർ ട്രബിൾസ് ടു ചർച്ച്. ഏതാണ്ട് 2500 ലധികം വാഗ്ദാനങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്. അത് 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് യഹോവയാൻ ദൈവം ശലോമോൻ രാജാവിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്റെ ഹൃദയത്തിലെ ഭാരങ്ങളും നൊമ്പരങ്ങളും ആകുലതകളും എല്ലാം പേറിക്കൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ശലോമോൻ രാജാവ് പോവുകയാണ്. ഈ അവസരത്തിൽ യഹോവയാൻ ദൈവം ശലോമോൻ രാജാവിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ഈ സ്ഥലത്ത് വെച്ച് കടിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണും ചെവിയും തുറന്നിരിക്കുമെന്ന്. അപ്പോൾ ദേവാലയത്തെ പറ്റിയുള്ള ഒരു വാഗ്ദാനമാണ്, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണും ചെവിയും തുറന്നിരിക്കുമെന്ന്. എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ എല്ലാം പേറിക്കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരണം. പലപ്പോഴും നമ്മുടെ പൂർവീകരണം മണ്ണിനോടും സ്വത്തിനോടും ഒക്കെ വലിയ ആഭിമുഖ്യം നമുക്കുണ്ട്. പക്ഷെ അവർ കാത്തിത്തന്നിട്ടുള്ള വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? നമ്മുടെ നൊമ്പരങ്ങളും ഭാരങ്ങളും എല്ലാം പേർക്കുണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരണം. വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ദേവാലയത്തിലേക്കുള്ള കടന്നു വരവിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ എന്നിലും നിന്നിലും ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ക്രിസ്തു പിറവിക്കായിട്ടുള്ള 2-ാമത്തെ കടമ്പ എന്ന് പറയുന്നത് ക്രിസ്തു ശരീരത്തെ ഭക്ഷിച്ചുള്ള ഒരു പ്രയാണമാണ്. വിശുദ്ധ കുർബാനയ്ക്കും ദേവാലയത്തിലേക്കുള്ള കടന്നു വരവിനും വചന പാരായണത്തിനും വചന ശ്രവണത്തിനും ഒക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ ഞായറാഴ്ചകളും നാം ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്. കവികളൊക്കെ ഇപ്രകാരമാണ് പാടിയിരിക്കുന്നത്. അമ്മയുടെ രക്തം സ്നേഹം കൊണ്ട് വെളുത്താണ് മുലപ്പാലായിട്ട് മാറുന്നതെന്ന്. അമ്മയുടെ രക്തം സ്നേഹം കൊണ്ട് വെളുത്താണ് മുലപ്പാലായിട്ട് മാറുന്നതെന്ന്. അപ്പോൾ ആ സ്നേഹത്തെയാണ് കുഞ്ഞു മുകരുന്നത്. സ്നേഹമാകുന്ന ക്രിസ്തുവിനെയാണ് ഓരോ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ പോയി നാം വിശുദ്ധ കുർബാനയായിട്ട് അനുഭവിക്കുന്നത്. ആ സ്നേഹമാകുന്ന ക്രിസ്തുവിനെ ഭക്ഷിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും സ്നേഹമായിട്ട് തീരുവാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ അവസാന പരീക്ഷയുടെ അന്ത്യനാഗതിയുടെ ചോദ്യപേപ്പർ പോലും നമ്മുടെ ഗുരുനാഥൻ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ അന്ത്യനാഗതിയുടെ ചോദ്യപേപ്പർ പോലും നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട്. വെറും 6 ചോദ്യങ്ങൾ മാത്രമേ അതിനകത്തിലുള്ളൂ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ തടവറയുടെ വേദനയിലായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചു, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് ഇടം തന്നു, ഞാൻ വിഷന്നവനായിട്ട് നിന്റെ അടുക്കലേക്ക് വന്നു, നീ എന്റെ വിശപ്പ് മാറ്റിയോ, എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് ദാഹജനം തന്നോ. ഈ 6 ചോദ്യങ്ങളും ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് അപരനമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ കവികൾ പോലും പാടിയിരിക്കുന്ന, അടുത്ത് നിൽപ്പോ അനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തു, അദൃശ്യനായ ദൈവത്തെ എങ്ങനെ കാണുമെന്ന്. അപ്പോൾ അദൃശ്യനായ ദൈവത്തെ കാണണമെങ്കിൽ അടുത്ത് നിൽക്കുന്ന സഹോദരന്റെ വേദനകളെ മനസ്സിലാക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സ്നേഹമാകുന്ന ക്രിസ്തുവിനെയാണ് ഓരോ ഞായറാഴ്ചകളിലും പോയി നാം വിശുദ്ധ ദേവാലയത്തിൽ പോയി ഭക്ഷിക്കുന്നത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു സ്നേഹത്തിന്റെ കണികയെങ്കിലും പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറയാം, നമ്മൾ ആരും പൂർണ്ണരല്ല. എനിക്കും നിങ്ങൾക്കും കുറവുകളും തെറ്റുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട്. പിതാവാം ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച പുത്രനല്ലാതെ ആരും പൂർണ്ണരായിട്ടില്ല. നമുക്കെല്ലാം കുറവുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇതുപോലത്തെയുള്ള വചന ശ്രവണവും അതുപോലെ തന്നെ ദേവാലയത്തിലേക്കുള്ള കടന്നുവരവും ഒക്കെ നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നതിന് ഉതകുന്നതായിട്ട് തീരണം. എന്റെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു പിറവിക്കായിട്ട് ക്രിസ്തു ശരീരത്തെ ഭക്ഷിച്ചുള്ള പ്രയാണത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. ദേവാലയത്തിലേക്കുള്ള കടന്നു വരവിന് വലിയ പ്രാധാന്യം കൊടുക്കണം. നിന്റെ ആധ്യാത്മിക ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇനി മൂന്നാമത് ഒരു കടമ്പ കൂടിയുണ്ട്. ആ കടമ്പ എന്ന് പറയുന്നത്, ക്രിസ്തു പിറവിക്കായി ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു പിറവിക്കായി ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുരുവാകുന്ന ആ നിമിഷം മുതൽ സമൂഹത്തിലുള്ള മുതിർന്നവർ അമ്മയ്ക്ക് ചില ആജ്ഞകളും അല്ലെങ്കിൽ ചില കൽപ്പനകളും ഒക്കെ കൊടുക്കാറുണ്ട്. അത് ഇപ്രകാരമാണ്, നിന്റെ ഉദരത്തിൽ കുഞ്ഞുണ്ട്, അതുകൊണ്ട് നീ ഇനി രാത്രി സഞ്ചാരം പാടില്ല, നിന്റെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് നീ ഇനി ചെവി കൊടുക്കുവാനായിട്ട് പാടില്ല, ശ്മശാനത്തിന്റെ കുറുകെ ഇനി നീ നടക്കുവാനായിട്ട് പാടില്ല. ഇങ്ങനെ ചില ശാസനകളും ചില കൽപ്പനകളും ഒക്കെ സമൂഹത്തിലെ പൂർവികർ അമ്മയ്ക്ക് കൽപ്പിച്ചു കൊടുക്കും. കാരണം നിന്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്, അതുകൊണ്ട് നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല, നീ ചിലതിൽ നിന്നൊക്കെ മാറി നടക്കണമെന്നുള്ള ചില കൽപ്പനകൾ അമ്മയ്ക്ക് കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് ബോധ്യമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ ഉചിതമായിരിക്കാം, പക്ഷെ എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനിത് ഒട്ടും ഉചിതമല്ലെന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മ ഇതിൽ നിന്നെല്ലാം മാറി നടക്കുവാനായിട്ട് തുടങ്ങും. അമ്മ ഇനി കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് തന്നെ ചെവി കൊടുക്കുകയില്ല. അമ്മ ഇനിയും രാത്രി സഞ്ചാരം ഒഴിവാക്കും. അമ്മ ഇനി ശ്മശാനത്തിന് കുറുകെ നടക്കുകയില്ല. ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം അകലം പാലിക്കും, ഇതിൽ നിന്നെല്ലാം മാറി നടക്കുവാനായിട്ട് തുടങ്ങും. കാരണം തന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു പിറവിക്കായിട്ട് ചില അകലങ്ങൾ പാലിക്കണം, ചില മാറി നടത്തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിൽ നിന്ന് മാറി നടന്നെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. അമ്മ ചില അകലങ്ങൾ പാലിക്കുന്നത് പോലെ നമുക്കും ചില അകലങ്ങളും ചില മാറി നടത്തങ്ങളും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. പഴയ ദൈവത്തിലെ ഹോവയാം ദൈവം പ്രവാചകന്മാരെ വിളിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ അവരോട് ആവശ്യപ്പെടുകയുള്ളൂ, നിങ്ങൾ ഇനി വീഞ്ഞ് ഉപയോഗിക്കുവാൻ പാടില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീൻമേശകളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാനീയമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. പക്ഷേ യഹോവയാം ദൈവം അവരോട് അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി വീഞ്ഞ് ഉപയോഗിക്കുവാനായിട്ട് പാടില്ല, കാരണം എന്നേക്കാൾ വലിയൊരു ലഹരി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങൾ അതിൽ നിന്നും അകലം പാലിക്കണം. ചില മാറി നടത്തങ്ങൾ, ചില ദൂരങ്ങൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ പാലിക്കണം. അതുപോലെ ക്രിസ്തു പിറവിക്കായിട്ട് ചില മുന്നൊരുക്കങ്ങളും ചില തയ്യാറെടുപ്പുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അമ്മ ചിലതിൽ നിന്ന് അകലം പാലിക്കുന്നത് പോലെ നമ്മളും ചില അകലങ്ങൾ പാലിക്കണം. അതോടൊപ്പം തന്നെ അമ്മ അമ്മയുടെ വൈകാരിക തലം പോലും കുഞ്ഞിന്റെ പിറവിക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അമ്മയുടെ ചിന്ത ഇനി മുതൽ നല്ല കാര്യങ്ങളായിരിക്കാം. അമ്മ ഇനി കാണുന്നതും കേൾക്കുന്നതും എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? തന്റെ കുഞ്ഞിനെ ഇത് ബാധിക്കുമെന്ന ഉത്തമമായ ബോധ്യം അമ്മയ്ക്കുണ്ട്. അതുപോലെ നമ്മുടെ വൈകാരിക തലം പോലും ക്രിസ്തു പിറവിക്കായിട്ട് നമ്മൾ ഒരുക്കിയെടുക്കണം. ഇനി കാണണ്ടാത്തവ കാണുവാനായിട്ട് നമ്മൾ പോകരുത്, കേൾക്കണ്ടാത്തവർക്ക് ചെവി കൊടുക്കരുത്. നല്ല ചിന്തകളായിട്ട് നമ്മുടെ വൈകാരിക തലത്തെ നമ്മൾ നിറയ്ക്കണം, എങ്കിൽ മാത്രമേ ഒരു ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ 3 കടമ്പകളിലൂടെ വളരെ ശ്രമകരമായിട്ടുള്ള പ്രയാസമേറിയ 3 കടമ്പകളാണ്. അവസാനം എന്താണ് ഉണ്ടാകുന്നത്? ഒരു സന്തോഷത്തിന്റെ മഹാനിലവിളിയാണ്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ സഹിച്ച 9 മാസത്തെ വേദനകൾക്കും യാതനകൾക്കും വൈകാരിക നൊമ്പരങ്ങൾക്കും എല്ലാം ശമനമുണ്ടാകുന്നത് എപ്പോഴാണ്? തന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കുമ്പോഴാണ്. അതുപോലെ നമ്മളും ഈ ശ്രമകരമായിട്ടുള്ള പ്രയാസമേറിയ മൂന്ന് കടമ്പകളിലൂടെ കടന്നു പോകുമ്പോൾ അവസാനം നമ്മുടെ ജീവിതത്തിലും ഒരു സന്തോഷത്തിന്റെ മഹാവിലവിളി ഉണ്ടാകും. എന്താണത്? ക്രിസ്തു പിറവി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് കടമ്പകളാണ് പരിശുദ്ധനായ പൗലോസ് ലീഹ ഗലാത്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് സംബന്ധിച്ചത്. ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത്, ഇന്നലകളിൽ പ്രിയമായത് നിന്റെ ജീവിതത്തിൽ അപ്രിയമാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. അമ്മയുടെ ജീവിതത്തിൽ ഇഷ്ടങ്ങളുടെ തകിടം മറിച്ചിലുണ്ടാകുന്നു, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇഷ്ടങ്ങളുടെ തകിടം മറിച്ചിലുണ്ടാകണം. രണ്ടാമതായിട്ട്, ഇത് ക്രിസ്തു ശരീരത്തെ ഭക്ഷിച്ചുള്ള ഒരു പ്രയാണമാണ്. വിശുദ്ധ കുർബാനയ്ക്കും ദേവാലയത്തിലേക്കുള്ള കടന്നു വരവിനും വചന പാരായണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. മൂന്നാമതായിട്ട്, ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അമ്മ ചിലതിൽ നിന്ന് അകലങ്ങൾ പാലിക്കുന്നത് പോലെ നമ്മളും ചിലതിൽ നിന്ന് അകലങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു പിറവി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു പിറവിയെടുത്ത് ഒരു പരിശുദ്ധന്റെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മളിലും ഒരു ക്രിസ്തു പിറവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന അഭിവന്ദ്യ തിരുമേനിയോടും ഇതിന്റെ എല്ലാ ചുമതലപ്പെട്ടവരോടും ഇത്രയും നേരം ശ്രമിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഏറ്റവും വന്ദനായ റിനോ കെ മാത്യുവച്ചന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാഷണം നാം ശ്രവിക്കുകയായിരുന്നു. ആനുകാലിക പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, അവൻ ക്രിസ്തുവിനെ എങ്ങനെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നുള്ള സത്യമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുകയായിരുന്നു വന്ദനായ അച്ഛൻ. മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചില ഇഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിച്ചു പോരുന്ന ചില പതിവായി നമ്മുടെ ഇഷ്ടങ്ങൾ ആയി മാറിയിട്ടുള്ള ചില ജീവിത ബോധ്യങ്ങൾ, അതിനെ ഒന്ന് മാറ്റിമറിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലതിനോട് നമുക്ക് അമിതമായ ഇഷ്ടവും പ്രേമവും അഭിനിവേശവും ഉണ്ട്. ഈ ലോക ജീവിതത്തിൽ പലതിനും നമ്മൾ സ്വന്തമായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടതെന്നും കരുതുന്ന പല ഘടകങ്ങളുണ്ട്. അവയിൽ നിന്ന് ഒരു പിന്മാറ്റം, ഒരു വിരക്തി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മിൽ ജനിക്കുകയുള്ളൂ. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാലിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നുള്ള കർത്തൃവചനം വളരെയേറെ പ്രസക്തമായ ഒരു സംഗതിയാണ്. നമ്മിൽ ക്രിസ്തു ഉരുവാകണമെങ്കിൽ ക്രിസ്തു ശരീരം ഭക്ഷിക്കുന്നവരായി, അവിടുത്തെ ജീവനുള്ള രക്തം പാനം ചെയ്യുന്നവരായി നാം ആ ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തണം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മുന്നൊരുക്കം നമുക്ക് ആവശ്യമാണ്. ചില ജീവിതത്തിന്റെ ശൈലികൾ മാറേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിന്റെ ചില വഴികൾ നാം തിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കടപ്പെട്ടവനാണ്. ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുമ്പോൾ നമ്മിൽ തന്നെ ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ ചിന്തോദ്ദീപകമായ, അർത്ഥപൂർണമായ, അതോടൊപ്പം തന്നെ വളരെ ആനുകാലികമായ, വളരെ ശ്രേഷ്ഠമായ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പരിശുദ്ധ പരിമൽ തിരുമേനിയുടെ ജീവിതം അനേകർക്ക് ക്രിസ്തുവിനെ ദാനം ചെയ്ത, അനേകർക്ക് ദൈവിക വെളിച്ചം പകർന്നു കൊടുത്ത ഒരു ജീവിതമായിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ഈ കാലത്തിനും കാലഘട്ടത്തിനും, അല്ലെങ്കിൽ ഓരോ ഈ പ്രത്യേക സമയത്തിന്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അന്യനായ അച്ഛൻ നൽകിയതായിട്ടുള്ള ഈ പ്രബോധനം വളരെയേറെ ശ്രേഷ്ഠമായ വാക്കുകൾ കേൾക്കുവാനിടയായ ഒരു സന്തോഷമുണ്ട്. ഒരു പുതിയ മാനം ഈ വചനത്തിന് അദ്ദേഹം കൊടുത്തു. ഒരു പുതിയ ആംഗിളിൽ അത് കാണുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. തീർച്ചയായിട്ടും ഈ വചനം പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ചിന്തോദ്ദീപകമായ ഒരു വാക്കായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം അത് ജനങ്ങളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് നിറയ്ക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ചെയ്ത പരിശ്രമം വളരെയേറെ ശ്ലാഘനീയമാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ ഈ വാക്കുകൾ വളരെയേറെ സന്തോഷകരമായിരുന്നു. അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വളരെ പരിചയസമ്പന്നനായ ഒരു വൈദികനെ പോലെ അദ്ദേഹത്തിന് ശബ്ദം കേട്ടപ്പോൾ തോന്നി. അദ്ദേഹം 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ വൈദികനായിട്ട് എന്ന് കേട്ടപ്പോൾ അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ നടത്തിപ്പും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാൻ അത്തരം തിരുമേനിക്ക് വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. അദ്ദേഹം എന്റെ മാതൃ ഇടവകയായ മണപ്പള്ളി സെന്റ് മേരീസ് പള്ളിയിൽ കഴിഞ്ഞ ഇത്തനോമ്പിന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് കാണാനോ കേൾക്കാനോ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രമാത്രം വളരെ നല്ലതായി അനുഭവപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാനിടയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയല്ലോ, കൂടുതലായിട്ട് ഇനി പറയുവാനായിട്ട് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെ അല്ല നമ്മുടെ സഭയിലെ കൺവെൻഷൻ പ്രസംഗകരുടെ കൂട്ടത്തിൽ ആ നിരയിൽ അദ്ദേഹം എന്നും ശോഭിക്കട്ടെ, ഉയർന്നു വരട്ടെ എന്ന് നഗരസഭയുടെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രസംഗവേദികളിൽ അദ്ദേഹത്തിന് ശബ്ദം മുഴങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ
ആശംസകളും
പ്രാർത്ഥനാ സംഗമത്തിന്റെ പേരിലും നേർന്നുകൊള്ളുന്നു. പ്രിയം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സർ, താങ്ക് യു. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ വന്ദ്യനായ തേക്കിൽ തോമസ് അച്ഛൻ, അദ്ദേഹം കുറപ്പിസ്കോപ്പയാണ്. കഴിഞ്ഞ ഏതാനും ദിവസമായി അദ്ദേഹം ഓസ്ട്രേലിയയിലായിരുന്നു, തിരുമകളുടെ കൂടെ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുസന്ധിയിലേക്ക് ആകസ്മികമായിട്ട് കടന്നു പോകേണ്ടി വന്നു. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന അച്ഛൻ തന്നെ റിനോ അച്ഛൻ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു.
ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ അയാളെ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നാഥ, ഈ മനോഹര സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കാനും ദൈവത്തിന്റെ വചനത്തെ മനനം ചെയ്യുവാനും ഒരുക്കി തന്ന അവസരത്തെയോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. 2-3 പേർ എവിടെ എന്റെ നാമത്തിൽ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് അറിഞ്ഞു ചെയ്തു നാഥ. ഇന്ന് നിന്റെ സാമിപ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ശ്രവിച്ച വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ പാതയ്ക്ക് പ്രകാശമായിട്ട് തീരണമേ. ഞങ്ങൾ ഇന്ന് ശ്രവിച്ച വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നല്ല ഫലങ്ങളെ പെരുമാറാകണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, ഇക്കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നന്മകളാലായി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി അല്പമായ അധികമായി അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടുത്തെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തെ മുഴുവനായിട്ട് അവിടുത്തെ തിരുക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ലോകത്തിൽ സമാധാനവും ശാന്തിയും അവിടുന്ന് നിവസിപ്പിക്കണമേ. ലോകത്താലും മറ്റ് പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ഔഷധങ്ങളുടെയും ഉറവിടം അങ്ങാകുന്നുണ്ട്. അങ്ങ് തൊട്ടവരും സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നതുപോലെ നിന്റെ ദിവ്യമായ സൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടിക്കൊടുത്ത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരണമേ. പരിശുദ്ധ സഭയും സഭയുടെ പിതാക്കന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ മുഴുവനായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട തോമസ് തേക്കിൽ പോർത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പരിശുദ്ധ സഭയ്ക്ക് ചെയ്തുതന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കണം. ഇമ്പങ്ങളുടെ പരിദീശയിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവരെയും അടുത്ത് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പൂർവ്വവിതാക്കളെ ഇമ്പങ്ങളുടെ പരിദീശയിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ നിനക്കും എന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴെപ്പോഴും നീക്ക് സുഖകരമായിട്ട് മാറാകണമേ. ആമേൻ.
മാർക്കമോ പിതാവാന്തിയുടെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാമേവരോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.
ഓക്കെ.
താങ്ക് യു.